ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പ്രതിരോധ ഉത്പാദന മേഖലയിൽ ഇന്ത്യ പുതിയ ഉയരങ്ങൾ കീഴടക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്പെയിൻ പ്രധാനമന്ത്രി പെദ്രോ സാഞ്ചസിനൊപ്പം ഗുജറാത്തിലെ ടാറ്റ എയർക്രാഫ്റ്റ് കോംപ്ലക്സ് ശ്രീ മോദി ഉദ്ഘാടനം ചെയ്തു. ടാറ്റ എയർക്രാഫ്റ്റ് കോംപ്ലക്സ് ഇന്ത്യൻ വ്യോമയാന വ്യവസായത്തിന്റെ പുരോഗതിക്ക് സംഭാവന നൽകുമെന്ന് സ്പെയിൻ പ്രധാനമന്ത്രി. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ 20-ാമത് രൂപീകരണ ദിനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പുരോഗമിക്കുന്നു. വടക്കൻ വെസ്റ്റ് ബാങ്കിലെ അഭയാർത്ഥി ക്യാമ്പുകൾക്കായി 25 ദശലക്ഷം ഡോളർ അടിയന്തര സഹായം അനുവദിച്ച് ഐക്യരാഷ്ട്രസഭ. വാർത്തകൾ വിശദമായി. പ്രതിരോധ ഉത്പാദന മേഖലയിൽ ഇന്ത്യ പുതിയ ഉയരങ്ങൾ കീഴടക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 10 വർഷം മുമ്പ് ശക്തമായ നടപടികൾ സ്വീകരിച്ചതാണ് ഈ നേട്ടങ്ങൾ കൈവരിക്കാൻ കാരണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്പെയിൻ പ്രധാനമന്ത്രി പെദ്രോ സാഞ്ചസിനൊപ്പം ഗുജറാത്തിലെ വഡോധരയിൽ ടാറ്റ എയർക്രാഫ്റ്റ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ശ്രീ മോദി. പടക്കോപ്പുകൾ കൊണ്ടുപോകുന്ന C-295 സൈനിക വിമാനങ്ങളാണ് ഇവിടെ നിർമ്മിക്കുന്നത്. മേക്ക് ഇൻ ഇന്ത്യ, മേക്ക് ഫോർ ദ വേൾഡ് എന്ന ദൌത്യത്തിന് ഊർജ്ജം പകരുന്നതാണ് ഇത്തരം സംരംഭങ്ങളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
ഭാരത് മേ ഡിഫൻസ് മാനുഫാക്ചറിംഗ് ഇക്കോസിസ്റ്റം നയ ഊച്ചായിയാ ഛൂ റഹാ ഹൈ. 10 സാൽ പെഹ്ലേ അഗർ ഹമ്നേ ഠോസ് കദം നഹീ ഉഠായേ ഹോതേ തോ ആജ് ഇസ് മഞ്ജിൽ പർ പഹുഞ്ചനാ അസംഭവ ഹീ ഥാ. തബ് തോ കോയി യേ കൽപനാ ഭീ നഹീ കർ പാതാ ഥാ കി ഭാരത് മേ ഇത്നേ ബഡേ പൈമാനേ പർ ഡിഫൻസ് മാനുഫാക്ചറിംഗ് ഹോ സക്തി ഹൈ. ലേക്കിൻ ഹമ്നേ നയ റാസ്തേ പർ ചലനാ തയ കിയാ, അപ്നേ ലിയേ നയ ലക്ഷ്യ തയ കിയേ ഔർ ആജ് ഇസ്കാ നതീജ ഹം സബ് കേ ആഖോ കേ സാമ്നേ ഹൈ.
എയർബസും ടാറ്റയും തമ്മിലുള്ള പങ്കാളിത്തം ഇന്ത്യൻ വ്യോമയാന വ്യവസായത്തിന്റെ പുരോഗതിക്ക് സംഭാവന നൽകുമെന്ന് സ്പെയിൻ പ്രധാനമന്ത്രി പെദ്രോ സാഞ്ചസ്. മറ്റ് യൂറോപ്യൻ കമ്പനികളുടെ കടന്നുവരവിന് പദ്ധതി മുതൽക്കൂട്ടാകുമെന്നും സ്പെയിൻ പ്രധാനമന്ത്രി പറഞ്ഞു. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ സ്പെയിൻ പ്രധാനമന്ത്രി വഡോധരയിൽ ശ്രീ മോദിയോടൊപ്പം റോഡ് ഷോയിലും പങ്കെടുത്തു. ഗുജറാത്ത് സന്ദർശനത്തിന് ശേഷം മുംബൈയിലെത്തുന്ന സാഞ്ചസ് വ്യാപാര വ്യവസായ സിനിമാ മേഖലകളിലെ പ്രമുഖരുമായി ആശയവിനിമയം നടത്തും. 18 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു സ്പെയിൻ പ്രധാനമന്ത്രി ഇന്ത്യയിൽ എത്തുന്നത്. ഗുജറാത്തിലെ ഭുജ് നാലിയ റെയിൽ ഗേജ് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. ഏകദേശം 1,100 കോടി രൂപ ചെലവിൽ പൂർത്തിയാക്കിയ 101.4 കിലോമീറ്റർ റെയിൽ ലൈനിൽ ഉൾപ്പെട്ടതാണ് ഈ പദ്ധതി. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ 20-ാമത് രൂപീകരണ ദിനം ഇന്ന് ന്യൂഡൽഹിയിൽ ആഘോഷിക്കും. ദിനാചരണത്തോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുള്ള പരിപാടിയുടെ ഉദ്ഘാടനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർവഹിക്കും. സ്വഭാവ പരിവർത്തന ബോധവൽക്കരണത്തിലൂടെ സമൂഹത്തെ ശാക്തീകരിച്ച് ദുരന്ത സാധ്യത കുറയ്ക്കുക എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. പ്രധാന വിഷയത്തെ ആസ്പദമാക്കി 3 സാങ്കേതിക സെഷനുകളും നടക്കും. ദുരന്തങ്ങളുടെ ആഘാതം ലഘൂകരിക്കുന്നതിന് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും സജീവവുമായ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഈ വർഷത്തെ വിജിലൻസ് അവബോധവാരം ഇന്നു മുതൽ രാജ്യത്തുടനീളം ആചരിക്കും. പൊതുജീവിതത്തിൽ സത്യസന്ധത പ്രോത്സാഹിപ്പിക്കുന്നതിനും അഴിമതിരഹിത സമൂഹം കൈവരിക്കുന്നതിനുമായാണ് എല്ലാ വർഷവും വിജിലൻസ് അവബോധവാരം ആചരിക്കുന്നത്. രാജ്യത്തിന്റെ സമൃദ്ധിക്ക് സമഗ്രതയുടെ സംസ്കാരം എന്നതാണ് വാരാചരണത്തിന്റെ വിഷയം. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനം വരുന്ന ആഴ്ചയിലാണ് എല്ലാ വർഷവും വിജിലൻസ് അവബോധവാരം ആചരിക്കുന്നത്. ഈ വർഷത്തെ 2. കരസേനാ കമാൻഡർമാരുടെ സമ്മേളനത്തിന്റെ 2. ഘട്ടം ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. ദ്വൈവാർഷിക പരിപാടിയുടെ ഈ വർഷത്തെ ആദ്യ സമ്മേളനം ഏപ്രിലിൽ നടന്നിരുന്നു. 2 ദിവസത്തെ സമ്മേളനത്തിൽ ഇന്ത്യൻ കരസേനയുടെ മുതിർന്ന അംഗങ്ങൾ വികസിച്ചുകൊണ്ടിരിക്കുന്ന ജിയോ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും. 2024-25 ഖാരിഫ് വിപണന കാലയളവിൽ സംഭരിക്കാനായി പദ്ധതിയിട്ട 185 ലക്ഷം മെട്രിക് ടൺ നെല്ലും സംഭരിക്കുമെന്ന് കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി പ്രഹ്ലാദ് ജോഷി. റൈസ് മില്ലർമാരുടെ പരാതി പരിഹാരത്തിനായി ഓൺലൈൻ പോർട്ടൽ ഉടൻ ആരംഭിക്കുമെന്നും ന്യൂഡൽഹിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി പറഞ്ഞു. സ്വകാര്യ സംരംഭകരുടെ ഗ്യാരണ്ടി പദ്ധതിക്ക് കീഴിൽ 31 ലക്ഷം മെട്രിക് ടൺ സംഭരണ ശേഷി സൃഷ്ടിക്കുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
ജമ്മു കാശ്മീരിലെ അഖ്നൂർ സെക്ടറിൽ സൈനിക വാഹനത്തിനു നേരെ ഭീകരർ നടത്തിയ വെടിവയ്പിനെ തുടർന്ന് പ്രദേശത്ത് സുരക്ഷാസേനയുടെ നേതൃത്വത്തിൽ ഭീകരർക്കായുള്ള തിരച്ചിൽ ആരംഭിച്ചു. ഖൌറിലെ ബട്ടാൽ മേഖലയിലെ അസാൻ ക്ഷേത്രത്തിന് സമീപമുള്ള ഗ്രാമവാസികളാണ് ആയുധധാരികളായ ഭീകരരുടെ സാന്നിധ്യം സൈന്യത്തെ അറിയിച്ചത്. ഭീകരതയ്ക്കെതിരെ ഇന്ത്യ എല്ലാക്കാലത്തും ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മുംബൈയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ആഗോളതലത്തിൽ തീവ്രവാദ വിരുദ്ധതയുടെ ശക്തമായ പ്രതീകമായി മുംബൈ മാറിയെന്നും അദ്ദേഹം വ്യക്തമാക്കി.
दुनिया जब देखती है कि टेररिज्म के इस चुनौती के सामने हु इज स्टैंडिंग स्ट्रांग हु इज स्टैंडिंग फर्म हु इज स्टैंडिंग क्लियर पीपल से इंडिया वी आर टुडे लीडर्स इन फाइटिंग टेरर सो वी हैव टू बी वेरी क्लियर इन दिस कंट्री जब हम कहते हैं वी से जीरो टॉलरेंस ऑफ टेररिस्ट दैट इफ समबडी डज समथिंग देयर विल बी अ रिस्पांस.
കേരളത്തിലെ ചേലക്കര പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങളിലും വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമായി മുന്നേറുന്നു. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പുരോഗമിക്കുകയാണ്. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഈ മാസം 30. അടുത്ത മാസം 13 വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ നവംബർ 23. വയനാട് UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി ഇന്ന് ജില്ലയിലെ 3 നിയോജക മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കും. LDF സ്ഥാനാർത്ഥി സത്യൻ മൊകേരി ഇന്ന് കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ പ്രചാരണം നടത്തുകയാണ്. NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിന്റെ ഇന്നത്തെ പ്രചാരണം മാനന്തവാടിയിലാണ്. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. മഹാരാഷ്ട്രയിലെ 288 മണ്ഡലങ്ങളിലായി 1000 സ്ഥാനാർത്ഥികൾ ഇതുവരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. അടുത്ത മാസം 20 വോട്ടെടുപ്പ്. 23 വോട്ടെണ്ണൽ. അസമിൽ അടുത്ത മാസം 13 നടക്കുന്ന 5 നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പുരോഗമിക്കുന്നു. ധോലായ്, സമഗുരി, ബഹാലി, സിദ്ലി, ബോംഗൈഗാവ് മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിനായി 38 സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വടക്കൻ വെസ്റ്റ് ബാങ്കിലെ അഭയാർത്ഥി ക്യാമ്പുകൾക്കായി ഐക്യരാഷ്ട്രസഭ RWA 25 ദശലക്ഷം ഡോളർ അടിയന്തര സഹായം അനുവദിച്ചതായി പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അറിയിച്ചു. ക്യാമ്പുകളിലെ ശുചിത്വ പരിപാലനത്തിനുള്ള അടിസ്ഥാന സൌകര്യ വികസനം, ഭക്ഷണ കൂപ്പണുകളുടെ വിതരണം എന്നിവയ്ക്കായി തുക വിനിയോഗിക്കുമെന്ന് കമ്മിറ്റി അംഗം പത്രപ്രസ്താവനയിൽ അറിയിച്ചു. കുടുംബത്തിന്റെ വാർഷിക വരുമാനം പരിഗണിക്കാതെ 70 വയസ്സ് കഴിഞ്ഞ എല്ലാവരെയും ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയിൽ ഉൾപ്പെടുത്തുന്ന പദ്ധതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തുടക്കം. 4.5 കോടി കുടുംബങ്ങളിലെ 6 കോടിയോളം മുതിർന്ന പൌരന്മാർക്ക് 5 ലക്ഷം രൂപയുടെ പരിരക്ഷ ലഭിക്കുന്നതാണ് പദ്ധതി. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പോർട്ടലിലോ ആയുഷ്മാൻ ആപ്പിലോ രജിസ്റ്റർ ചെയ്താണ് പദ്ധതിയുടെ ഭാഗമാകുന്നത്. കേരളത്തിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ ഇതിനുള്ള സൌകര്യം ലഭിക്കും. സർദാർ വല്ലഭായ് പട്ടേലിന്റെ 150 ജന്മവാർഷികത്തോടനുബന്ധിച്ച് നാളെ റൺ ഫോർ യൂണിറ്റി നടക്കും. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനത്തിന്റെ ഭാഗമായി എല്ലാ വർഷവും ഒക്ടോബർ 31 നടത്തിയിരുന്ന റൺ ഫോർ യൂണിറ്റി പരിപാടി അന്നേ ദിവസം ദീപാവലി ആയതിനാൽ ഈ വർഷം ഒക്ടോബർ 29 മാറ്റുകയായിരുന്നു. ആഗോള സൈനിക സഖ്യത്തിന് ആഹ്വാനം ചെയ്ത് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി. വെള്ളിയാഴ്ച രാത്രി ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന് അവർ വില നൽകേണ്ടി വരുമെന്നും ചൈന, റഷ്യ, ഉത്തരകൊറിയ എന്നീ രാജ്യങ്ങളുമായി സഖ്യം ശക്തിപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം വ്യോമാക്രമണം നടത്തിയവർക്ക് ഉചിതമായ മറുപടി ലഭിക്കുമെന്നാണ് ഇറാനിയൻ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് റസ അരീഫിന്റെ പ്രതികരണം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിരോധ ഉത്പാദന മേഖലയിൽ ഇന്ത്യ പുതിയ ഉയരങ്ങൾ കീഴടക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്പെയിൻ പ്രധാനമന്ത്രി പെദ്രോ സാഞ്ചസിനൊപ്പം ഗുജറാത്തിലെ ടാറ്റ എയർക്രാഫ്റ്റ് കോംപ്ലക്സ് ശ്രീ മോദി ഉദ്ഘാടനം ചെയ്തു. ടാറ്റ എയർക്രാഫ്റ്റ് കോംപ്ലക്സ് ഇന്ത്യൻ വ്യോമയാന വ്യവസായത്തിന്റെ പുരോഗതിക്ക് സംഭാവന നൽകുമെന്ന് സ്പെയിൻ പ്രധാനമന്ത്രി. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ 20th രൂപീകരണ ദിനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജ്ജിതം. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പുരോഗമിക്കുന്നു. വടക്കൻ വെസ്റ്റ് ബാങ്കിലെ അഭയാർത്ഥി ക്യാമ്പുകൾക്കായി 25 ദശലക്ഷം ഡോളർ അടിയന്തര സഹായം അനുവദിച്ച് ഐക്യരാഷ്ട്രസഭ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.